ചില ആൾക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അവരുടെ അടുക്കൽ അവരുടെ ഇൽമ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൽമ വെറും ദുനിയാവിനെ കുറിച്ചുള്ള ഇൽമ മാത്രമാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവനെ കണ്ട് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അവന് പരിഹാസ പുച്ഛം, പരലോകം അവന് ചിന്തിക്കുന്നില്ല, ഇതിനപ്പുറത്തൊരു ലോകമുള്ളതിനെ കുറിച്ച് അവൻ ആലോചിക്കുന്നേ ഇല്ല. എന്നാൽ വല്ലാഹി വതല്ലാ അല്ലാഹു പറഞ്ഞതുപോലെ വഇന്നഹു ലഹഖും മിസ്ലമാ അന്നകും തൻതഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് എത്ര സത്യമാണോ അതുപോലെ പരലോകം സത്യമാണ്. അപ്പോൾ സഹോദര, ദുനിയാവ് നിന്റെ ദീനിന്റെ കാര്യത്തിൽ തടസ്സമായി നിൽക്കാൻ പാടില്ല. ദീനാണ് വലുത്. ദുനിയാവ് അങ്ങനെയായി കഴിഞ്ഞാൽ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ അന്താദികളായി. അതിന് തെളിവായി പണ്ഡിതന്മാർ ഖുർആനിൽ ആയത്തോതി, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ അന്താദികളെ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ അന്താദികളായത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഇവരെ സ്നേഹിക്കുന്നു. അത് ചിലപ്പോ നിന്റെ ഭാര്യയായിരിക്കും. അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ നിനക്ക് നിന്റെ ഭാര്യ വലുതാവരുത്. നിന്റെ മക്കളായിരിക്കും, നിന്റെ മാതാപിതാക്കളായിരിക്കും അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ. അള്ളാഹു സുബ്ഹാനഹു തആല മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ. എന്നാൽ ഒരു തെളിവുമില്ലാത്ത കാര്യത്തിൽ എന്നിൽ പങ്കു ചേർക്കാൻ അവർ നിന്നോട് കൽപ്പിച്ചാൽ നീ അനുസരിക്കരുത്. മാതാപിതാക്കളെക്കാൾ വിലയുള്ളത് അള്ളാഹുവിനാണ്, നമ്മുടെ റബ്ബിനാണ്. അപ്പോൾ ഈ കാര്യം, അള്ളാഹുവിന് പുറമെ ഒരാളും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ മറ്റൊന്നിനോടുമുള്ള സ്നേഹം നിന്നെ തടയാൻ പാടില്ല. അങ്ങനെ അത് നിന്നെ തടയുകയും ആ സ്നേഹം നിന്നെ പൂർണ്ണമായി വലിഞ്ഞു മുറുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിന്റെ അന്താദികളാണ്. എപ്പോഴെങ്കിലും ഇടക്ക് ഒന്നോ രണ്ടോ തവണ സംഭവിക്കുന്നത് കൊണ്ട് ഒരാൾ നിദ്ദാവുകയില്ല. എന്നാൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരാളുടെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് വെക്കാൻ സാധിക്കുകയേയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഈ മനുഷ്യന്റെ കാര്യത്തിൽ അന്താദികളിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നാം നിഷേധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇസ്ബാത്ത് സ്ഥിരീകരിക്കേണ്ട നാല് കാര്യങ്ങൾ കൂടിയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ നഫിയാണെന്ന് പറഞ്ഞു നിഷേധിക്കേണ്ട നാല് കാര്യങ്ങൾ: താഗൂത്തുകൾ, ഇലാഹുകൾ, അന്താദികൾ, അർബാബുകൾ. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു വ്യക്തി സ്ഥിരീകരിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസ് അല്ലെങ്കിൽ അൽ ഖസ്ദ്, അള്ളാഹുവിന് മാത്രം അവന്റെ ഇബാദത്ത് അവൻ നൽകണം. റിയാ ഉണ്ടാകാൻ പാടില്ല, സുംഅത്ത് ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന് മാത്രം ഇഖ്ലാസുള്ള ഇബാദത്ത് ആയിരിക്കണം. ഇഖ്ലാസിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണമോ? ഖുർആനിൽ ആയത്തുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല കന്നുകാലികളുടെ പാലിനെ കുറിച്ച് പറയവേ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പറയവേ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മിൻ ബൈനി ദമിൻ വഫർസിൻ ലബനൻ ഖാലിസാ ഖാലിസ്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കന്നുകാലികളുടെ രക്തത്തിനും അവരുടെ മലത്തിനും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിസായ പാല് നൽകിയിരിക്കുന്നു. കന്നുകാലികളുടെ ശരീരത്തിൽ മലമുണ്ട്, ചാണകമുണ്ട്, കാഷ്ടമുണ്ട്, അതുപോലെ രക്തമുണ്ട്. എന്നാൽ അവരുടെ അകിടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാൽ എത്ര ശുദ്ധമാണ്! അതിന് രക്തത്തിന്റെ നിറമില്ല, രക്തത്തിന്റെ മണമില്ല, രക്തത്തിന്റെ രുചിയില്ല, കാഷ്ടത്തിന്റെ മണമോ രുചിയോ ഒന്നുമില്ല. എത്ര ശുദ്ധമാണ്, എത്ര പോഷകാഹാരമുള്ളതാണ്, എത്ര നല്ല കാര്യമാണ്! അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കിടയിൽ നിന്ന് നീ അള്ളാഹുവിന് നൽകുന്ന ഇബാദ ഒരു കലർപ്പുമില്ലാത്തതായിരിക്കണം. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു തയ്യിബൻ, അവൻ അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അവന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന ഇബാദത്തുകൾ ന്യൂനതയില്ലാത്തതായിരിക്കണം, കലർപ്പില്ലാത്തതായിരിക്കണം. ഒരു 10 രൂപ അള്ളാഹുക്ക് വേണ്ടി മാത്രമായിട്ട് നിനക്ക് കൊടുക്കാൻ പറ്റിയാൽ ഒരു കലർപ്പില്ലാതെ കലർപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ ചിന്തിക്കണ കാര്യം, എത്ര സൂക്ഷ്മമായിട്ടാണ് റിയാ വരിക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംലി അല സഖറത്തി സമ്മാ ഫിൽ ലൈലത്തി ദൽമാ. ശിർക്ക് എന്നത് കറുത്ത പാറയുടെ മുകളിലൂടെ ഇരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പ് ചലിക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായി നിങ്ങളുടെ കൽബിലേക്ക് വരും. റിയാഇന്റെ ലക്ഷണങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ലക്ഷണമാണ്, ഒരാൾ അയാൾ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നു, എല്ലാം രഹസ്യമാണ്, ഒരാളും കാണുന്നില്ല, ഒരാളോടും അയാൾ പറയുന്നില്ല. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് അയാൾ ഇറങ്ങി വന്നാൽ അയാളുടെ മനസ്സിൽ എന്താ അവൻ എന്നെ കണ്ട് സലാം പറയാത്ത, എന്താ അവൻ എന്നെ ബഹുമാനിക്കാത്ത, ഞാൻ അങ്ങനൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളല്ലേ, എന്താ അവൻ എന്നെ പരിഗണിക്കാത്തത് എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് റിയാ ആണ്. അല്ലെങ്കിൽ അവൻ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നു, അവന്റെ മനസ്സിലുള്ള ചിന്ത ആ ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാണ്, ഞാൻ കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യുന്നു, ഇവന്റെ ഒക്കെ കഥ എന്താ, ഓനൊക്കെ അവസ്ഥ എന്താ, ഞാൻ ഇങ്ങനെങ്കിലും ചെയ്യുന്നില്ലേ എന്ന ചിന്ത, ഇതൊക്കെ ഇഖ്ലാസിൽ കുറവ് വരുത്തുന്ന കാര്യമാണ്, ഇതൊക്കെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആളുകൾ ഉള്ളപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ അവസ്ഥ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇഖ്ലാസിന്റെ പൂർണ്ണത ഉണ്ടായിരിക്കണം, ഒരു കലർപ്പുണ്ടാവാൻ പാടില്ല, ഒരു ചെറിയ പൊടി പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഇഖ്ലാസുള്ള ഇബാദ, അതാണ് ഇഖ്ലാസുള്ള ഇബാദ. അതിൽ അല്ലാഹു അല്ലാത്തവർക്ക് ഒരു പങ്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് സഹാബികളുടെ ഇബാദത്തിന് ശ്രേഷ്ഠത വർദ്ധിച്ചത്, അവർക്ക് ഇഖ്ലാസുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. റസൂലുള്ള പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്. വലവ് അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ മാ ബലഗ ദാലിക മുദ്ദ അഹദിഹിം വലാ നസീഫഹു. നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്, അവർ നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം, ഉഹദ് മലയുടെ വലിപ്പം എന്താണ്, ഉഹദ് മലയോളം സ്വർണം, നിങ്ങളിലൊരാൾ ഉഹദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു എന്ന് വിചാരിക്കുക. അത് സഹാബികളിൽ ഒരാൾ അയാളുടെ കയ്യിൽ കൊണ്ടുവരുന്ന മുദ്ദ്, ഒരു മുദ്ദ് ധാന്യം, അതല്ലെങ്കിൽ അതിന്റെ പകുതി, അതിനോളം എത്തുകയില്ല. എത്ര വ്യത്യാസം നോക്കൂ നിങ്ങൾ. സഹാബി സലഫുകൾ പറഞ്ഞ എത്ര സത്യം, റുബ്ബ അമലിൻ സഗീർ തുഅദ്ദിമുഹു നിയ്യ, എത്ര ചെറിയ ചെറിയ അമലുകളാണ് അതിനെ നിയ്യത്ത് വലുതാക്കുന്നത്. വറുബ്ബ അമലിൻ കബീർ തുസഗീറുഹു നിയ്യ, എത്രയെത്ര വലിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് കാരണത്താൽ ചെറുതാവുന്നത്. ഒരാൾ ചിലപ്പോൾ 10 രൂപ കൊടുത്തിട്ടുണ്ടാവും, അള്ളാഹുവിന്റെ അടുക്കൽ 10 കോടിയുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. ഒരാൾ ചിലപ്പോൾ 10 കോടി കൊടുത്തിട്ടുണ്ടാവും, 10 രൂപയുടെ പ്രതിഫലം പോലും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അയാൾക്ക് അതിന്റെ പേര് ശിക്ഷയുണ്ടാവും. അപ്പോൾ അമലിന്റെ വലുപ്പമല്ല, ഇഖ്ലാസിന്റെ ശക്തിയാണ് പ്രാധാന്യമർഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണിത്. അമൽ കുറേ വർദ്ധിപ്പിക്കാന്നുള്ളതല്ല, ഉള്ള അമൽ നന്നാക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സഹാബികൾ അതുകൊണ്ടാണ് അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹം പറഞ്ഞത്, അൻതും അക്സറു സലാതൻ വസിയാമൻ മിമ്മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുൻപുള്ളവരെക്കാൾ കൂടുതൽ നിസ്കാരവും നോമ്പും നിങ്ങൾക്കുണ്ട്. നിങ്ങളെക്കാൾ മുൻപുള്ള ആളുകളെക്കാൾ നിസ്കാരവും നോമ്പും നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങളുടെ നാവിൽ കളവുണ്ട്, നിറ സത്യസന്ധതയില്ല, ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധതയില്ല, സുദുക്കില്ല, അള്ളാഹുവിന് വേണ്ടി എന്ന ചിന്തയില്ല. അപ്പോൾ ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന്. രണ്ടാമത്തേത് ഇസ്ബാത്തിൽ രണ്ടാമത് വരുന്ന കാര്യം, അത്തഅദീമു വൽ മഹബ്ബ. സുബ്ഹാനല്ലാഹ്, എത്ര വിശാലമായ കാര്യമാണ് അത്തഅദീമു വൽ മഹബ്ബ. അള്ളാഹുവിനെ ആദരിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, മഹബ്ബത്ത് എന്നത്, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നത്, അത് ഓരോരുത്തരും അവരവർക്കുള്ള മഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. നിനക്ക് മഹബത്ത് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിച്ച ഒരാളെ നീ കാണുന്നുണ്ടെങ്കിൽ അയാളത് പറയുന്നത് നീ കേൾക്കുക. അതല്ലാതെ മഹബത്ത് മനസ്സിലാക്കാൻ വേറെ വഴിയില്ല. കാരണം മഹബത്ത് എന്നത് ഹൃദയത്തിൽ അവൻ അനുഭവിക്കാൻ കഴിയുന്ന അനുഭവമാണ്. അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത് അവൻ അനുഭവിക്കേണ്ട, അവൻ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നത്. അതിന്റെ ചില അടയാളങ്ങൾ, അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം പറഞ്ഞത് എന്താണ് മഹബത്ത് എന്നല്ല പണ്ഡിതന്മാർ പറഞ്ഞത്, മറിച്ച് മഹബത്തിന്റെ അടയാളങ്ങൾ എന്താണ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം മഹബത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല, അതിന്റെ അടയാളങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് മഹബത്ത് എന്താണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഉള്ളത് മനസ്സിലാവാതായി പോകും. അതുകൊണ്ട് മഹബത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. അത് മഹബത്തിന്റെ അടയാളമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا اشد حبا لله. ചില ആളുകൾ അള്ളാഹുവിനെ പുറമേയുള്ളവരെ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ അവരാകുന്നു അള്ളാഹുവിനോട് ഏറ്റവും കടുത്ത സ്നേഹമുള്ളത്. പണ്ഡിതന്മാർക്ക് വ്യത്യസ്തങ്ങളായ തഫ്സീർ ഈ ആയത്തിന്റെ കാര്യത്തിലുണ്ട്. അതിൽ മനോഹരമായ ഒരു തഫ്സീർ പ്രകാരമാണ്. ചിലർ പറഞ്ഞു, അവർ പറഞ്ഞു ദുനിയാവ് ഒരു മത്സരത്തിലാണ്, ദുനിയാവ് ഒരു മത്സരത്തിലാണ്. എന്താണ് ആ മത്സരം? ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത്? മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നു, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, മുഅ്മിനീങ്ങൾ അവർക്കാകുന്നു ഏറ്റവും കടുത്ത സ്നേഹമുള്ളത് അള്ളാഹുവിന്, അവസാനിക്കാത്ത സ്നേഹമുള്ളത്. നീ ചിന്തിച്ചു നോക്കൂ, ഒരാൾ നിന്റെ അടുക്കൽ വരികയാണ്, എന്നിട്ട് അയാൾ പറയാണ് ഈ മസ്ജിദ് മുഴുവൻ, ഈ കെട്ടിടം മുഴുവൻ നിറയുന്ന രൂപത്തിൽ നിനക്ക് ഞാൻ നോട്ടുകെട്ടുകൾ നൽകാം, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരണം, അല്ലെങ്കിൽ നിനക്ക് എണ്ണമില്ലാത്ത കോടികൾ ഞാൻ നൽകാം, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയാനുള്ള വഴികളിലൊന്നാണ് ആ ചിന്ത. ഒരിക്കലും ലോകം മുഴുവൻ നൽകാമെന്ന് പറഞ്ഞാലും ഇൻഷാ അള്ളാഹ് ഒരു മുസ്ലിം ഒരിക്കലും ഇസ്ലാമിനെ ബലി കഴിപ്പിക്കുകയില്ല. അങ്ങനെ കഴിപ്പിക്കുന്ന ചില ആളുകൾ അവസാന കാലത്ത് വരും. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് യുസ്ബിഹു അർ-റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. ചില ആളുകൾ രാവിലെ മുഅ്മിനാകും രാത്രി കാഫിറാകും, രാത്രി മുഅ്മിനാകും രാവിലെ കാഫിറാകും. യബീഉ ദീനഹു ബിആറാദി മിനദ്ദുനിയ, ദുനിയാവിന്റെ തുച്ഛമായ വിഭവത്തിന് പകരമായി അവൻ ദീനിനെ വിറ്റുകളയും. നഊദു ബില്ലാ. പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ, ഇങ്ങനെയുള്ള ആയത്തുകളുടെ ദുനിയാവിന്റെ തുച്ഛമായ വിഭവത്തിന് വിറ്റുകളയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു ചില ആളുകളുടെ ധാരണ അല്ലേ, 10 രൂപക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് അല്ലെ 1000 രൂപ കിട്ടി കഴിഞ്ഞാൽ വിറ്റുകളയും, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ദുനിയാവ് മുഴുവൻ അവന് കൊടുത്താൽ അവൻ ദീൻ വിറ്റളയും. ദുനിയാവിലെ മുഴുവൻ കൊടുത്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ്? അറളാണ്, തുച്ഛമായ വിഭവമാണ്, വിലയില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ആകാശ ഭൂമികൾ ഒന്നാകെ കൊടുത്താലും അത് വിലയില്ല, അത് ഇസ്ലാമിന് പകരാവൂല. ആരെങ്കിലും ആകാശ ഭൂമികൾക്ക് പകരമായി ഇസ്ലാമിന് വില അവൻ വിറ്റുവെന്ന് വിചാരിക്കുക, നഷ്ടക്കച്ചവടത്തിലാണ് അവൻ ഏർപ്പെട്ടത്, നഷ്ടത്തിലാണ്, ബുദ്ധിയില്ലാത്തവനാണ്. 10 ഇരട്ടി ദുനിയാവ് കൊടുത്താൽ ഇസ്ലാമിനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമാണ് അതിനേക്കാൾ വലുത്. ഈ ബോധം മുസ്ലിമിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. അതവന് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൽ നിന്ന് വരുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിൽ അതിന് ഉദാഹരണം കാണണമെങ്കിൽ ബിലാൽ ഇബ്നു റവാഹയുടെ ചരിത്രം വായിക്കുക. ഞാൻ ആ ചരിത്രം ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് സഹോദര രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ ആദരിക്കണം, അവനെ സ്നേഹിക്കണം. ആദരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ആദരിക്കണം. മുസ്ഹഫിനെ ആദരിക്കണം, മസ്ജിദിനെ ആദരിക്കണം, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അടയാളങ്ങളുണ്ടോ അതിനെയൊക്കെ ആദരിക്കണം. അള്ളാഹു പറഞ്ഞു, وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ ആരെങ്കിലും അള്ളാഹുവിന്റെ അടയാളങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ ആദരിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഹൃദയത്തിലെ തഖ്വയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആദരിക്കണം, അള്ളാഹുവിനോടുള്ള ആദരവിൽ പെട്ടതാണത്. രണ്ട്, മൂന്നാമത്തെ കാര്യം, അൽ ഖൗഫു വറജ, അള്ളാഹുവിനോട് പേടിയുണ്ടാകണം, അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാകണം. വളരെ വിശദീകരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണത്. ഇവിടെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ അതിന്റെ ചെറിയ ഭാഗങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള പേടിയുണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ അള്ളാഹുവിനെ പേടിക്കണം, അതുകൊണ്ട് അവൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കണം. അല്ലെ, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ചില ആയത്തുകൾ പറഞ്ഞത്, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, നീ കണ്ടോ അവന്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടോ. പണ്ഡിതന്മാർ ആ ആയത്തിന് തഫ്സീർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവനാരാണ്? അവന്റെ ഹൃദയത്തിൽ ഒരു ഹറാം ഒന്ന് മിന്നിമറഞ്ഞാൽ ഇർത്തകബ, അവനത് ചെയ്യും. വിചരിക്കണം തോന്നി, അവൻ ചെയ്യും. മോഷ്ടിക്കണം തോന്നി, ഒരു പൈസ ഇങ്ങനെ വെറുതെ കണ്ടു, അവൻ ചെയ്യും. എന്ത് ഹറാം അവന്റെ മുന്നിൽ വന്നാലും ചെയ്യും. ആൾക്കാർ കാണൂല, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹനെ പേടിച്ചിട്ട് അവനൊരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കില്ല. അവനാണ് സ്വന്തം ദേഹേച്ഛയെ ഇലാഹാക്കിയവൻ. അള്ളാഹനെ പേടിച്ചിട്ട് ഒരു തെറ്റുന്നവൻ മാറിക്കൂല. അല്ല, അതുകൊണ്ടാണ് അന്ത്യനാളിൽ അമലുകളെല്ലാം ധൂളികളാക്കി പറക്ക പിന്നെ നശിപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഒരാൾ ആരാണ്? അവൻ രഹസ്യമായ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഒറ്റക്കായി കഴിഞ്ഞാൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെല്ലാം ചെയ്യും. അള്ളാഹുവിന്റെ ഹുറുമാത്തുകൾ അവൻ പിച്ചു ചിന്തും ഒറ്റക്കായ. അപ്പൊ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ ഒരാളിൽ ഉണ്ടാകേണ്ട കാര്യമല്ല. നിന്റെ വാതിൽ നീ അടച്ചിട്ട് നീ റൂമിന്റെ കുറ്റിയിട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ടില്ല, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. നിന്റെ ബാത്റൂമിൽ നീ കയറിയാൽ അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. നിന്റെ ഹോസ്റ്റലിൽ നീ പോയാൽ അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. നീ എവിടെയാണെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അൽ ഖൗഫു, അള്ളാഹുവിനെ പേടിക്കണം. വറജ, അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാകണം. അതുകൊണ്ട് നീ ഇബാദത്തുകൾ ചെയ്യണം, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യണം. ഈ രണ്ട് കാര്യം ഇതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞവനിൽ ഉണ്ടാകേണ്ട മൂന്നാമത്തെ ഗുണമാണ്. നാലാമത്തെ കാര്യം, അൽ ബറാഅത്തു മിന ശിർക്കി വഅഹലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നീ അകൽച്ച പാലിക്കണം. അൽ ബറാഅത്തു മിന ശിർക്കി വഅഹലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നീ അകൽച്ച പാലിക്കണം. നിന്റെ ഉറ്റമിത്രങ്ങൾ, നിന്റെ കൂട്ടുകാർ, അവർ ഇസ്ലാമുള്ള തൗഹീദുള്ള ആളുകളായിരിക്കണം. ചിലപ്പോൾ അവർക്ക് ചില കുറവുകൾ ഉണ്ടാവും, എന്നാലും നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, നിന്റെ സ്നേഹബന്ധങ്ങൾ തൗഹീദുള്ളവരുമായിട്ടായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞതായി അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ലഖദ് കാന ലക്കും ഉസ്വതുൻ ഹസനതുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ഇബ്രാഹിം നബിയും അദ്ദേഹത്തോടൊപ്പമുള്ള നബിമാരും എന്ന് പറഞ്ഞാൽ മറ്റ് നബിമാരൊക്കെ ഇബ്രാഹിം നബിയുടെ ബാക്കിയുള്ള നബിമാരാണ്, അവരെല്ലാവരും പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. എന്താണ് അവർ അവരുടെ സമൂഹത്തോട് പറഞ്ഞത്? ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ല, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവയിൽ നിന്ന് ഞങ്ങൾ അകന്നു നിൽക്കുന്നവരാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആദ്യം ഇബ്രാഹിം നബി പറഞ്ഞത് നിങ്ങളിൽ നിന്ന് അകലെയാണ്, എന്നിട്ടാണ് നിങ്ങൾ ആരാധിക്കുന്നതിനെ പറ്റി പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അകലെയാണ്, പിന്നെയാണ് എന്തു പറഞ്ഞത്? നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്ന് ഞങ്ങൾ അകന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അല്ലെ. ചില ആൾക്കാർ പറയും എനിക്ക് ഷിർക്കിനെ ഉറപ്പാണ്, പക്ഷെ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ എന്തിനാ ഉറപ്പ് കാണിക്കുന്നത് അല്ലെ. അവൻ ഏതുപോലെയാണ്, എനിക്ക് പിന്നെ ബലാത്സംഗം ഉറപ്പാണ്, പക്ഷെ ബലാത്സംഗി അയാളോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത് എന്ന് പറയുന്നവനെ പോലെയാണ്. എനിക്കിന്റെ വാപ്പാനെ കൊല്ലാന്നുള്ള ഇഷ്ടമല്ല, പക്ഷെ എന്റെ വാപ്പാനെ കൊന്നതിനോട് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത്രമാത്രം വിട്ടിത്താണവൻ പറയുന്നത്. അതേപോലെയാണ് എനിക്ക് ഷിർക്ക് വെറുപ്പാണ്, പക്ഷെ ഷിർക്ക് ചെയ്യുന്നവനോട് വെറുപ്പില്ല എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഷിർക്കിനെയും മുശ്രിക്കീങ്ങളെയും വെറുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരോട് അനീതി പ്രവർത്തിക്കണമെന്നല്ല അല്ലെ. പല ആളുകളും അൽ വലാഉ വൽ ബറാ എന്ന വിഷയത്തിന്റെ പേരിൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കാണാം, സലഫീയത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കാണാം. അവർ മറക്കുന്ന വലിയ ഒരു ഭാഗമുണ്ട് ഇസ്ലാമിലെ. അൽ വലാഉ വൽ ബറാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുക എന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനം, ആ അടിസ്ഥാനം ഒരാൾ പാലിച്ചു എന്നതുകൊണ്ട് അവനൊരിക്കലും സമൂഹത്തിൽ ഒരു അപകടകാരിയാവുന്നില്ല, അല്ല അവൻ സമൂഹത്തിലെ രക്ഷകൻ തന്നെയായി എപ്പോഴും നിലകൊള്ളും. കാരണം ഈ വലാഉം ഈ ബറാഉം നമ്മെ പഠിപ്പിച്ച ഖുർആൻ തന്നെയാണ്, അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് നമ്മെ പഠിപ്പിച്ചത്. അവരോട് നല്ല രൂപത്തിൽ നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി അവിടുന്ന് എങ്ങനെയാണ് പെരുമാറിയത്? ഏറ്റവും നല്ല രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശത്രുക്കളോട് പെരുമാറിയത് എങ്ങനെയാണ്? ശത്രുക്കളോട് പെരുമാറിയത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് മക്കയിൽ, മദീനയിലും അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചില ആളുകൾ അവർ പറയുന്നു ഒരുത്തൻ ഇസ്ലാമിന്റെ കടുത്ത ശത്രുവാണെങ്കിൽ അവനോട് മോശമായിട്ട് തന്നെ പെരുമാറാൻ പാടുള്ളൂ. ഇല്ല, അവനോടും നീ നല്ല രൂപത്തിൽ പെരുമാറുക, കാരണം അവൻ ഇസ്ലാമിലേക്ക് എത്താൻ അത് കാരണമാകും ഇൻഷാ അല്ലാഹ്. അവൻ നിന്നെ കണ്ടാല് ബനന്തോ ജിഹാദിയാണ്, ബനന്തോ എന്നെ കൊല്ലാൻ വേണ്ടി അടക്കുന്നവനാണ് അവന്റെ ധാരണ. അപ്പൊ അവൻ നിന്നെ കണ്ടാൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് തീരും. അപ്പൊ നീയും തിരിഞ്ഞാലോ, പിന്നെ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യോ? നീ അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നത് വെറുപ്പ് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണമാകുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമാണ്. ചില ആൾക്കാർ സോഷ്യൽ മീഡിയകളിൽ കാണാൻ വളരെ മോശമായി ചില കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുന്നു. ഒരു മുസ്ലിം അവന്റെ പ്രതികരണങ്ങളിൽ നന്മയുള്ളവനായിരിക്കണം. റസൂലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മാ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മോശമായ വാക്ക് ഉപയോഗിക്കില്ല, മോശമായ വാക്കുണ്ടാക്കി പറയില്ല, പറയാൻ പാടില്ല. ഇന്നത്തെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ അബൂജഹലാണ്, അന്നത്തെ ഉത്ബത്തും ഷൈബത്തുമാണ്, അന്നത്തെ സുഹൈലാണ്. ഇസ്ലാമിനെതിരെ ധാരാളം യുദ്ധങ്ങൾ ചെയ്ത സുഹൈല് നടന്നു വരുമ്പോഴാണ് റസൂലുള്ള പറഞ്ഞത് ജാഅ സുഹൈലുൻ സഹലല്ലാഹു ഉമറക്കും. ദാ സുഹൈല് വന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കട്ടെ. ഇസ്ലാം ഒരിക്കലും ഇത്തരം മര്യാദകളെ പ്രോത്സാഹിപ്പിക്കാതെ വിട്ടിട്ടില്ല. വലാഉൽ ബറാ എന്ന വിഷയം തെറ്റായി മനസ്സിലാക്കുക എന്നതിന്റെ ഭാഗമാണ് ചില ആളുകൾ തീർത്തും പരുഷമായി അമുസ്ലിമീങ്ങളോട് പെരുമാറുക എന്നത്. അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. അങ്ങനെ തന്നെ പെരുമാറണം. അത് ബറാഅത്തിന് എതിരല്ല. നമ്മുടെ മനസ്സിൽ അവർ നമ്മുടെ ദീനിനോട് എതിരാകുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ റബ്ബിനെ മാത്രം അവർ ആരാധിക്കാത്തതിൽ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷേ അതേ അള്ളാഹുവും അതേ റസൂലുമാണ് നമ്മോട് പറഞ്ഞത് അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. ഒരു പ്രയാസത്തിലായിക്കണ്ട അവരെ സഹായിക്കണം, അവർക്ക് വശന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അത് വലാഇനും ബറാഇനും എതിരല്ല. ബറാഇത്ത് എന്നത് ഹൃദയത്തിലുള്ള വെറുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരനെ നീ സഹായിക്കണം, അവൻ അതിക്രമിയാണെങ്കിലും അതിക്രമിക്കപ്പെടുന്നവനാണെങ്കിലും. സഹാബികൾ പറഞ്ഞു അൽ മദ്ലൂം അമ്മ ളാലിം, മദ്ലൂം അതിക്രമിക്കപ്പെട്ടവനെ സഹായിക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായി. അതിക്രമിക്കുന്നവനെ എങ്ങനെ സഹായിക്കണം? റസൂലുള്ള പറഞ്ഞു അവന്റെ കൈ പിടിക്കണം, അതിക്രമിക്കരുത് എന്ന് പറയണം. അതുകൊണ്ട് സഹോദര, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് കാരണങ്ങളിൽ ഒന്ന് പലപ്പോഴും മുസ്ലിമീങ്ങളുടെ പെരുമാറ്റമാണ്. പെരുമാറ്റം നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല പെരുമാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ചില ആളുകൾ ഈ തെളിവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അനുവദനീയമല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു. അവർ ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ കുഫാറുകളെ സ്റ്റേജുകളിൽ കൊണ്ടുപോയിരുത്തുന്നു, ആദരിക്കുന്നു, എന്നിട്ട് അവർ പ്രസംഗിക്കുന്നു, അവരുടെ ബാത്തിലുകൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ ദാവത്തുകളിൽ ആദ്യ അബൂ ജഹൽ ഒരു ആമുഖ പ്രസംഗം നടത്തട്ടെ എന്നിട്ട് പിന്നെ ഞാനൊരു പ്രസംഗം നടത്താന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആദ്യം അബൂ ലഹബ് വന്നിട്ടൊരു അധ്യക്ഷ പ്രസംഗം നടത്തട്ടെ പിന്നെ ഞാനൊന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ളയുടെ മാർഗത്തിൽ നമുക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്, ബറാഅത്ത് റസൂലുള്ള കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടുത്തെ പുറത്താക്കിയത്. പക്ഷെ അതോടൊപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി പെരുമാറിയിട്ടുണ്ട്, ഏറ്റവും നന്നായി. ഇസ്ലാം ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ച ദീനാണ്. അബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മജ്മൂഇൽ എടുത്തുകൊടുത്തൊരു സംഭവമുണ്ട്. തത്തറുകൾ അവർ ഒരിക്കൽ ചില യഹൂദരെയും നസ്രാനികളെയും മുസ്ലിമീങ്ങളെയും തടവിലാക്കി. ഇന്ന് ഭീകരവാദത്തിന്റെ ഹോൾസെയിൽ ഡീലർ ഇബ്നു തൈമിയയും കൂട്ടരുമാണെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബ്നു തൈമിയയുടെ മജ്മൂഇലുള്ള സംഭവമാണിത്. റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തർത്താരികൾ ചില യഹൂദരെയും നസ്രാനികളെയും മുസ്ലിമീങ്ങളെയും തടവിലാക്കി. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം തത്തറുകളുടെ അടുക്കലേക്ക് പോയി, അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളെ പറഞ്ഞേക്കാം. അബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, യഹൂദരും നസ്രാനികളും ഞങ്ങളോട് കരാറിലേർപ്പെട്ടവരാണ്, അവരുടെ സംരക്ഷണം ഞങ്ങളുടെ ബാധ്യതയാണ്, അവരെ കൂടി വിട്ടുതരണം. അതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, യഹൂദ നസ്രാനികളോട് നാം എത്ര നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്ന കാര്യം അവർക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ചരിത്രം നിങ്ങൾ പരിശോധിച്ചോളൂ, യഹൂദരാകട്ടെ നസ്രാനികളാകട്ടെ ഇസ്ലാമിന്റെ നാടുകളിൽ അവരനുഭവിച്ച നല്ല സ്വഭാവം, നല്ല സ്വീകരണം അവരവിടെ അവർക്ക് കിട്ടിയിട്ടില്ല. യഹൂദരോട് എത്ര നന്നായിട്ടാണ് റസൂല പെരുമാറിയത്. യഹൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണെന്ന് അറിഞ്ഞിട്ടുപോലും പലതവണ അവരതിന് ശ്രമിച്ച ആൾക്കാരാണ്. ധാരാളം നബിമാരെ അവർ കൊന്നിട്ടുണ്ട്, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു യഹൂദ സ്ത്രീ ക്ഷണിച്ചപ്പോൾ റസൂലുള്ളാഹി അവിടുത്തെ അവരുടെ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിക്കാൻ പോയി. അവർ വിഷം കുത്തിവെച്ചു, അതിലവർ വിഷം കുത്തി. അപ്പൊ എത്ര കടുത്ത ഹൃദയം ഉണ്ടാവണം, അതിലവർ വിഷം കുത്തിവെച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പെരുമാറിയത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ പെരുമാറ്റം നമുക്കുണ്ടാവണം. ബറാഅത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഏറ്റവും നല്ല പെരുമാറ്റം എന്നത്. അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അതുകൊണ്ട് സഹോദര, ഈ പറഞ്ഞ പാഠം അൽ ബറാഅത്തു മിന ശിർക്കി വഅഹ്ലി, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഭാഗമാണ്. ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നീ അകന്നു നിൽക്കണം. എന്നാൽ അതോടൊപ്പം ഈ അകൽച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നീ അവരെ സഹായിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഏതൊരു നീയത്ത് നിനക്ക് മനസ്സിലുണ്ടായിരിക്കണം, അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇസ്ലാമിലേക്ക് അടുക്കാനും അത് കാരണമാകുമെന്ന കാരണത്താൽ. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അയാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് 100 ഒട്ടകം നൽകി, 100 ആടുകളെ നൽകി. അയാൾ വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു, വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു. അയാൾ ഈ ആടുകളെയൊക്കെ കൂട്ടി അയാളുടെ നാട്ടിലേക്ക് പോയി. എന്നിട്ട് അയാൾ പറഞ്ഞു, യാ ഖൗമി അസ്ലിമു, അല്ലയോ സമൂഹമേ മുസ്ലിമായി കൊള്ളുക. ഇന്ന മുഹമ്മദൻ യുഅതി മല്ല യുഅതി അതാഅ മല്ല യഖ്ഷൽ ഫഖർ, ദാരിദ്ര്യം ഭയക്കാത്ത രൂപത്തിൽ മുഹമ്മദ് ഇതാ ആൾക്കാർക്ക് സമ്പത്ത് കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ എത്രയോ സംഭവങ്ങൾ പറയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളോട് നല്ല രൂപത്തിൽ പെരുമാറിയത് അല്ല. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ നിനക്ക് ഭ്രാന്താണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനിങ്ങനെ ഭ്രാന്തിനൊക്കെ മന്ത്രിക്കുന്ന ആളാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് മന്ത്രിച്ചോക്കട്ടെ, എനിക്ക് വല്ല പ്രശ്നമാണെങ്കിൽ അത് മാറിക്കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ഒരാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച എന്ന് പറഞ്ഞില്ല, മറിച്ച് റസൂലുള്ള പറഞ്ഞു. അവിടുന്ന് തിരിച്ചു കേൾപ്പിച്ചു കൊടുത്തു, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു, നമ്മൾ ഖുതുബയുടെ തുടക്കത്തിൽ കേൾക്കുന്ന കാര്യം. അത് കേട്ടപ്പോ ഇയാൾ പറഞ്ഞു, അഈദുഹു അലൈ, ഒന്നുകൂടി എന്നോട് പറയണം അത്. റസൂലുള്ള ഒന്നുകൂടി ആവർത്തിച്ചു കൊടുത്തു. അയാൾ പറഞ്ഞു, ഞാൻ എങ്ങനെ മുസ്ലിം ആവുണ്ട്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അയാൾ മുസ്ലിമായി. സഹോദര, അതുകൊണ്ട് ഇസ്ലാം, പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിന്റെ അടയാളങ്ങൾ പുറത്തേക്കുള്ള നമ്മൾ, ഉദാഹരണത്തിന് യാത്ര പോവാൻ, പുറത്തൊരാളെ വണ്ടി വഞ്ചറായി കിടക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഇറങ്ങി സഹായിക്കാം. നീ താടി വെച്ച ഒരു മനുഷ്യനെ അയാളെ സഹായിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്കറിയാം നിന്റെ ദീനല്ലാതെ മറ്റൊന്നും അയാളെ സഹായിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നില്ല. അത് അയാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരിക്കും. ഒരു കണ്ടക്ടർ ഒരിക്കൽ ഇസ്ലാം സ്വീകരിച്ചു. ഇയാൾ പൈസ കൊടുത്തപ്പോ ഒരു രൂപ എന്തോ ചില്ലറ പൈസ തിരിച്ചു കൊടുക്കാണ്ട്, യാത്രക്കാരനായ ആള് അയാൾ ഒരു രൂപ തിരിച്ചു കൊടുക്കാണ്ട്. അങ്ങനെ യാത്ര ഇറങ്ങുന്നതിന് മുൻപ് അയാളുടെ കയ്യിൽ ചില്ലറില്ല, അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ടാണ്. അങ്ങനെ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അയാളുടെ കയ്യിലുള്ള പൈസ തികയായിട്ട് കുറച്ച് കൂടുതൽ പൈസ കൊടുത്തു. ഒരു രൂപ കൊടുക്കാനുള്ളൂ, പക്ഷെ അയാൾ കുറച്ച് കൂടുതൽ കൊടുത്തു. അപ്പൊ ഇയാൾ ആകെ അത്ഭുതപ്പെട്ടു. സാധാരണ അങ്ങനെയാണെങ്കിൽ അല്ലേ, ഉറപ്പ് ഇങ്ങോട്ട് എന്തായാലും നമ്മൾ സമ്മതിക്കൂല, അങ്ങോട്ട് കൊടുക്കണ ഇങ്ങോട്ട് എന്തായാലും. അപ്പൊ ഇയാൾ അയാൾ ചോദിച്ചു, സാധാരണ ഇങ്ങനെയാണ്, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കാരണം? അയാൾ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പണം പോലും ഹറാമായി എടുക്കാന്നുള്ളത് പറ്റില്ല. അള്ളാഹു നാളെ ചോദ്യം ചെയ്യും ഒരു രൂപ നിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ. അതാണ് അയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണമായത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അമുസ്ലിമിനോട് പെരുമാറുമ്പോൾ നീ ശ്രദ്ധിക്കണം. നിന്റെ പെരുമാറ്റം കാരണം അയാൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകരുത്. നമ്മൾ 1000 തവണ പ്രസംഗിക്കുന്നതിനേക്കാൾ ഒരു നല്ല പെരുമാറ്റം ഫലം ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വലാ ബറാ, അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം ബറാഅത്ത് ഉണ്ടാവുക എന്നത് ഈമാനിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. എന്നാൽ അതോടൊപ്പം ഈ പറഞ്ഞ കാര്യം, മുആമല, അവരോടുള്ള പെരുമാറ്റം എന്ന കാര്യം നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മനസ്സിലാക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും, അതിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവസാന ശ്വാസം പുറത്തേക്ക് വിടാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.